त्वमेव माता च पिता त्वमेव त्वमेव बन्धुश्च सखा त्वमेव त्वमेव विद्या द्रविणौ त्वमेव त्वमेव सर्वं मम देव देव.
ഇന്ന് ഒക്ടോബർ 28 ഭഗിനി നിവേദിതയുടെ 154-ാമത്തെ ജന്മദിനമാണ്. ആരാണ് ഭഗിനി നിവേദിത? എന്താണ് ഭാരതീയ ആത്മീയതയിലും നവോത്ഥാനത്തിലും ചരിത്രത്തിലും അവരുടെ പങ്ക്? ഇന്ന് ആരും ഓർമ്മിക്കാത്ത ആ മഹതിയെക്കുറിച്ച് ഡോക്ടർ രാജീവ് ഇരിഞ്ഞാലക്കുട ഗഹനമായ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയ പുസ്തകമാണ് ഭഗിനി നിവേദിത, സമർപ്പണവും സാക്ഷാത്കാരവും. ശ്രീമതി സുഗതകുമാരിയാണ് പുസ്തകത്തിന് അവതാരിക എഴുതിയിട്ടുള്ളത്. അതിലിങ്ങനെ പറയുന്നു: പനിനീർ ഭീഷണിയിൽ നിന്ന് ഒരു പ്രചണ്ഡ മാരുതൻ പിറവികൊള്ളുന്നതിന്റെ അത്ഭുതം. അതുപോലെ ഈ പുസ്തകത്തിൽ രാജീവ് ഇരിഞ്ഞാലക്കുട ആവിഷ്കരിച്ചിരിക്കുന്നു. ഇന്ന് ഭഗിനി നിവേദിതയെക്കുറിച്ചുള്ള ഡോക്ടർ രാജീവ് ഇരിഞ്ഞാലക്കുടയുടെ പ്രഭാഷണം ഒന്നാം ഭാഗം കാവ്യത്തിൽ കേൾക്കാം.
രണ്ടാം ഭാഗവും ഉടനെ തന്നെ അവതരിപ്പിക്കുന്നതായിരിക്കും.
ഭഗിനി നിവേദിതയെക്കുറിച്ചും രാമകൃഷ്ണ പ്രസ്ഥാനത്തിൽ അഗാധമായ പാണ്ഡിത്യം കൈവരിച്ചിട്ടുള്ള ഡോക്ടർ രാജീവ് ഇരിഞ്ഞാലക്കുടയെക്കുറിച്ചും ശ്രീമതി അംബികാദേവി കോട്ടേക്കാട്ട് കൊടുങ്ങല്ലൂർ തൃശൂർ ഇപ്രകാരം എഴുതുന്നു. അതിവിടെ വായിക്കാം. ഭഗിനി നിവേദിത, സമർപ്പണവും സാക്ഷാത്കാരവും. ശ്രീ രാജീവ് ഇരിഞ്ഞാലക്കുട എഴുതിയ ഭഗിനി നിവേദിത, സമർപ്പണവും സാക്ഷാത്കാരവും എന്ന കൃതിയിൽ ഭഗിനിയുടെ ത്യാഗസമ്പൂർണമായ ജീവിതയാത്രയെപ്പറ്റി ലളിത സുന്ദര പദാവലികളാൽ വിവരിച്ചിരിക്കുന്നു. ആർഷഭാരതത്തിൽ നിന്നും അനുനിമിഷം പ്രവഹിക്കുന്ന ആത്മീയ വെളിച്ചം അന്വേഷിച്ച് ഭൂഗോളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആത്മീയ അന്വേഷകർ ഈ പുണ്യഭൂമിയിൽ എത്തിയിട്ടുണ്ട്. ജ്ഞാനദീപവും കൈയിലേന്തി ഭാരതമാതാവ് അതിഥികളെയും അഭ്യാഗതരെയും ഒരുപോലെ സ്വീകരിക്കുന്നു. ആത്മീയ ജ്യോതിയുടെ പ്രഭവ കേന്ദ്രം ഈ ഭാരതഭൂമി തന്നെയാണ് എന്ന് സർവസമ്മതമാണല്ലോ. അധ്യാത്മജ്ഞാനത്തിന്റെ ഈറ്റില്ലമായ നമ്മുടെ ഭാരതാംബയെ സർവാത്മന സേവിക്കുവാനായി ഒരു നാൾ കടലിനക്കരെ നിന്ന് ഒരു ദേവദൂതിക എത്തുകയുണ്ടായി, ഭഗിനി നിവേദിത എന്ന് പിൽക്കാലത്ത് പുകൾ പെറ്റ മാർഗരറ്റ് എലിസബത്ത്. മാർഗരറ്റിന്റെ ജനനം, വളർച്ച, വിദ്യാഭ്യാസം, ഔദ്യോഗിക സാമൂഹിക പ്രവർത്തനങ്ങൾ എന്നീ കാര്യങ്ങളെല്ലാം വസ്തുനിഷ്ഠമായി പ്രതിപാദിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിൽ. 1867 അക്ടോബർ 28 അയർലൻഡിൽ പുരോഹിതനായ സാമുവൽ റിച്ച്മണ്ട്, ഭാര്യ മേരി ഇസബെൽ ഹാമിൽട്ടൺ എന്നിവരുടെ പുത്രിയായി മാർഗരറ്റ് എലിസബത്ത് പൂജാതയായി. തന്റെ ചിന്താശീലവും നിസ്വാർത്ഥതയും കൊണ്ട് ജീവിതത്തിൽ ആ പെൺകുട്ടി കൈവരിച്ച ഉന്നതികൾ എപ്രകാരമായിരുന്നു എന്ന് ശ്രീ രാജീവ് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നു. 1884 അധ്യാപികയായി, തുടർന്ന് ഒരു അനാഥാലയത്തിൽ സേവനം ചെയ്തു. 1890 ജോലി സംബന്ധമായി വിംബിൾട്ടണിൽ എത്തിയ അവർ അവിടെ സ്ഥിരതാമസം ആക്കുകയും പിന്നീട് അവിടെ ഒരു വിദ്യാലയം സ്ഥാപിക്കുകയും ചെയ്തു. 1895 ഒരു സുഹൃത്തു വഴി ലേഡി ഇസാബൽ മാർഗസിന്റെ വീട്ടിൽ വെച്ച് സ്വാമി വിവേകാനന്ദനെ ആദ്യമായി കാണുന്നു. അന്ന് ആ പെൺകുട്ടിക്കുണ്ടായ മനോവികാരങ്ങൾ തുടർന്ന് അവൾ സ്വാമിജിക്ക് ശിഷ്യപ്പെടുന്നതും 1898 ജനുവരി 28 ഭാരതത്തിലേക്ക് എത്തിച്ചേരുന്നതുമായ സംഭവ ബഹുലമായ കാര്യങ്ങൾ അതിഭാവുകത്വം ഒന്നുമില്ലാതെ നമുക്ക് ഈ കൃതിയിൽ നിന്നും വായിച്ചു മനസ്സിലാക്കാം. 1898 ശ്രീ ശാരദാദേവിയും ആയുള്ള പ്രഥമ ദർശന ശേഷം മാർച്ച് 25 സ്വാമിയിൽ നിന്നും ബ്രഹ്മചര്യ ദീക്ഷ സ്വീകരിക്കുന്നു. സ്വാമി അവരെ നിവേദിത എന്ന് നാമകരണം ചെയ്തപ്പോൾ അവർ അതുൾക്കൊണ്ടു. ഭാരത മക്കളുടെ ശ്രേയസ്സിനായി തന്നെ സ്വയം നിവേദിച്ചു. ഭാരതത്തിൽ അവർ ചെയ്ത മഹത്തായ പ്രവൃത്തികൾ അക്കമിട്ട് നിരത്താവുന്നതാണ്. ഭാരത സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ക്ഷേമത്തിനായി അവർ കഠിനമായി ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. 150 വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിന്റെ അവസ്ഥ ഇന്നത്തേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നുവല്ലോ. ആ കാലഘട്ടത്തിൽ സനാതനധർമ്മവുമായി ഒരു ബന്ധവും ഇല്ലാത്ത വിദേശിയായ അവർ സ്വാമിജിയുടെ വാക്കുകളിൽ ആകൃഷ്ടയായി ഇവിടെ വരികയും തന്റെ പ്രവർത്തനമണ്ഡലം ഈ ഭാരതഭൂമി തന്നെ എന്ന് തീരുമാനിക്കുകയും മരണം വരെ ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്തു. ഭാരതത്തിന്റെ സ്വതന്ത്ര സമര നേതാക്കളുമായി അവർക്കുണ്ടായിരുന്ന സമ്പർക്കവും അവരുടെ പാണ്ഡിത്യവും അവർക്ക് പലപ്പോഴായി ലഭിച്ചിട്ടുള്ള ടൈറ്റിലുകളും ഇവയെല്ലാം കോർത്തിണക്കി ശ്രീ രാജീവ് എഴുതിയിട്ടുള്ളതാകുന്നു. അവരുടെ പ്രസംഗം, പുസ്തകരചന എന്നീ കാര്യങ്ങളും സർവോപരി ഭാരതത്തോടുള്ള അർപ്പണ മനോഭാവവും ഭാരതീയരെ പ്രബുദ്ധരാക്കുന്നതിൽ അവർ അനുഷ്ഠിച്ച പങ്കിനെപ്പറ്റിയും ഒരു ഒഴുക്കോടെ വായിക്കുവാൻ സാധിക്കുന്ന തരത്തിലാണ് അദ്ദേഹം തന്റെ പുസ്തകരചന നടത്തിയിട്ടുള്ളത്. 1902 ജൂലൈ 4 പരമഗുരുവായ സ്വാമി വിവേകാനന്ദൻ സമാധി ആയതിനു ശേഷമുള്ള നിവേദിതയുടെ ജീവിതവും കർമ്മകാണ്ഡവും വളരെ ഹൃദയസ്പർശിയായി വിസ്തരിച്ചിട്ടുണ്ട്. ഈ കൃതിയിൽ നിവേദിതയുടെ മനോവികാരങ്ങളും തന്റെ ഗുരുവിനോട് അവർക്കുണ്ടായിരുന്ന ആത്മബന്ധവും ഗുരുവിനോടുള്ള കടമ നിറവേറ്റുന്നതിനായി ഗുരു ആഗ്രഹിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ അവർ ബന്ധപ്പെട്ടതും എല്ലാം സവിസ്തരം ഈ പുസ്തകത്താളുകളിലൂടെ ഭംഗിയായി എഴുതിയിട്ടുണ്ട്. സാഹിത്യ വർണ്ണനകളെക്കാൾ സംഭവങ്ങളുടെ യഥാർത്ഥമായ ആവിഷ്കാരമാണ് മുഖ്യമായി അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുള്ളത്. ചരിത്ര വിദ്യാർത്ഥികൾക്കും ചരിത്ര അന്വേഷകർക്കും ഈ പുസ്തകം ഒരു മുതൽക്കൂട്ടാകും എന്നതിൽ സംശയമില്ല. ഭാരതമാതാവിന്റെ ദത്തുപുത്രിയായി എത്തിയ അവർ ഒടുവിൽ ഭാരതമക്കളുടെ ഭഗിനിയായി ഹൃദയങ്ങളിൽ ചേക്കേറിയത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരികയാണ് രാജീവ് സാർ. 1911 ഒക്ടോബർ 13 ഡാർജീലിംഗിൽ വെച്ച് ദിവംഗതയായ അവർ 13.5 വർഷം ഭാരതത്തെ ആത്മാർത്ഥമായി സ്നേഹിച്ച് സ്വയം നിവേദിച്ചു. ഇവിടെ ചെയ്ത മഹത്കർമ്മങ്ങൾ തെല്ലും വിട്ടുപോകാതെ രാജീവിന്റെ തൂലികയിൽ നിന്നും വിരിഞ്ഞ ഒരു ഉത്തമ സൃഷ്ടിയാണ് ഈ കൃതി. ഗ്രന്ഥകാരന്റെ ഗവേഷണ പാഠവും ചരിത്ര സംബന്ധിയായ ഈ രചനയെ കുറ്റം അറ്റതാക്കുന്നു. സരസ്വതി കടാക്ഷം വേണ്ടുവോളം ലഭിച്ചിട്ടുള്ള ഈ വലിയ എഴുത്തുകാരനെ അഭിനന്ദിച്ച് ഞാൻ സ്വയം ലജ്ജിതയാകുവാൻ ആഗ്രഹിക്കുന്നില്ല. അറിവിന്റെ ആഴങ്ങളിൽ മുങ്ങി മുത്തുവാരാൻ കഴിയുന്ന അദ്ദേഹത്തിന് ഞാൻ എന്റെ എളിയ നമസ്കാരം അറിയിക്കുന്നു. ഭഗിനിയുടെ കഥ വായനക്കാർക്ക് സമ്മാനിച്ച ആ കൃതഹസ്ത കരങ്ങളിൽ നിന്നും ഇനിയും വളരെയധികം രചനകൾ നമുക്ക് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കാം. രാമകൃഷ്ണ വിവേകാനന്ദ സാഹിത്യ നഭസ്സിലെ ഒരു പൊൻതാരമാണ് ശ്രീ രാജീവ്. ഒരുപാട് സുവർണ രചനകൾ കൈരളിക്ക് കാഴ്ചവെക്കുവാൻ അദ്ദേഹത്തെ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ.
ॐ तत्सत् इति ब्रूयात् नित्यशुभमङ्गलनामम् ब्रूयात् ॐ तत्सत् ॐ तत्सत् इति ब्रूयात् नित्यशुभमङ्गलनामम् ब्रूयात् ॐ तत्सत् ॐ तत्सत् इति ब्रूयात् സൃഷ്ടിസ്ഥിതികാരക ഭഗവൻ പ്രളയോഗതിധാരക ഭഗവൻ ജനമന മന്ദിരവാസി ഭഗവൻ ഓം തത്സത് ഓം തത്സത് ഇതി ബ്രൂയാത് നിത്യശുഭമംഗളനാമം ബ്രൂയാത്. ഓം തത്സത് ഇതി ബ്രൂയാത്.